പേജ് 370 61 രീതി സിദ്ധാന്തം. ആധുനിക പാശ്ചാത്യ സാഹിത്യ വിമർശനം കാവ്യഭാഷ പഠനത്തെ കാവ്യ പഠനത്തിന് പകരം വയ്ക്കുന്നതും നാം ഇന്ന് കാണുന്നുണ്ട്. കവിത ഭാഷ മാത്രമാണെന്നവർ പറഞ്ഞെന്നിരിക്കും. സംസ്കൃത സാഹിത്യ മീമാംസകർ അത്രത്തോളം പറയുകയില്ല. അവരുടെ അഭിവീക്ഷണത്തിൽ എഴുത്തിൻ്റെ വിധാതാവ് എഴുത്തുകാരനാണ്. എന്നിരിക്കലും എഴുത്തിൻ്റെ രീതിയെ എഴുത്തുകാരൻ്റെ വ്യക്തിത്വത്തോട് സമന്വയിക്കുന്നതിന് അവർക്ക് കഴിയാതെ പോയി. ഓരോരുത്തരിലും സരസ്വതി വിശേഷണ വർത്തിക്കുന്നുവെന്ന് അവിടെവിടെ ആരോ ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ടെന്ന് വാസ്തവം. എങ്കിലും കവിതയിലെ സാമാന്യ രീതികളെ വർഗീകരിച്ച് കാണിക്കുന്നതിലാണ് അവർ ഔത്സുഖം കാണിച്ചത്. പൗരസ്ത്യരുടെ രീതിയും പാശ്ചാത്യരുടെ ശൈലിയും ഒന്നല്ല എന്നാണായിട്ട് കൊണ്ടുവേണം നാം രീതി സിദ്ധാന്തത്തിലേക്ക് പ്രവേശിക്കുക. സംസ്കൃത സാഹിത്യ ദർശനത്തിൽ ഭാഷാചിന്ത കടന്നുവരുന്ന ചില സിദ്ധാന്തങ്ങളുണ്ട്. ധ്വനി, വക്രോക്തി, അനുമാനം, രീതി എന്നിവയെ ഭാഷാടിസ്ഥാനത്തിലുള്ള സാഹിത്യ സമീപനങ്ങളുടെ സംവർഗത്തിൽപ്പെടുത്താം. വൃത്തം, അലങ്കാരം, ഗുണം എന്നിവയെ ആസ്പദമാക്കുന്ന ചിന്തകൾ കാവ്യാനുഭവത്തിൻ്റെ വിഭീഷിത ഭംഗിയെ സംബന്ധിച്ച അന്വേഷണങ്ങളിൽ നിന്ന് നാം വിട്ടവയാണ്. ഗുണം ആന്തരിക ഭൂഷണവും അലങ്കാരം ബാഹ്യഭൂഷണവുമാകുന്നു. വൃത്തം കവിതയ്ക്ക് ഇതര ഭാഷാ വ്യവഹാരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വടിവേകുന്നു. രസചിന്ത കവിതയുടെ ആത്മാവിനെ ചർച്ചയ്ക്കെടുക്കുന്നു. രീതി ചിന്ത അങ്കുരിക്കുന്നത് ഭരതൻ്റെ നാട്യശാസ്ത്ര ചർച്ചകളിലാണ്. നാട്യശാസ്ത്രം 18-ാം അധ്യായം നോക്കുക. ഭാഷാവിധമാനമാണിവിടെ പ്രതിപാദ്യം. ദശരൂപകങ്ങളിൽ 4 തരം ഭാഷകൾ പ്രയോഗത്തിലുണ്ടെന്നാണ് ഭരതമുനി അവിടെ നിരീക്ഷിക്കുന്നത്. അതിഭാഷ, ആര്യഭാഷ, ജാതിഭാഷ, യോന്യാന്തരി ഭാഷ എന്നിങ്ങനെ. അതിഭാഷ ദേവന്മാരും ആര്യഭാഷ രാജാക്കന്മാർക്കും വിധിച്ചിരിക്കുന്നു. ജാതിഭാഷകൾ 2 തരമാണ്. മ്ലേച്ഛഭാഷകൾ, ഭാരതവർഷഭാഷകൾ, പക്ഷിമൃഗാദികളുടെ ഭാഷയാണ് യോന്യാന്തരി ഭാഷ. അത് നാട്യധർമ്മിയായ ഭാഷയാണ്. ഭാഷയുടെ രീതി പാത്രസ്വഭാവത്തിന് അനുഗുണമായിരിക്കണമെന്ന കാഴ്ചപ്പാട് ഭരതചർച്ചയിൽ നിലീനമാണെന്ന് പറയേണ്ടതില്ലല്ലോ. പ്രവൃത്തിയെ സംബന്ധിച്ച ഭരതചർച്ചകളിലും രീതി സങ്കല്പനത്തിന് നിഴലാട്ടം കാണാം. രാജശേഖരൻ്റെ അഭിപ്രായത്തിൽ വേഷവിന്യാസ ക്രമത്തിലാണ് പ്രവൃത്തി. ഭാഷ, വേഷം, ആചാരം എന്നിവയിലുള്ള സവിശേഷതകളുടെ ഭരതമുനി പ്രവൃത്തി എന്ന് വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പക്ഷത്തിൽ 4 തരം പ്രവൃത്തികൾ നാട്യത്തിലുണ്ടാകാം. ആവന്തി, ദാക്ഷിണാദ്യ, പാഞ്ചാലി, ഉഡ്രമാഗതി, ഇവ 4 ദേശപ്പേരുകളോട് ബന്ധപ്പെട്ടവയാണെന്ന് സ്പഷ്ടം. വൃത്തികളെക്കുറിച്ചുള്ള ഭരതസങ്കല്പനവും രീതി ചിന്തയുടെ മുന്നോടിയാണെന്ന് ചിലർക്ക് അഭിപ്രായമുണ്ട്. രാജശേഖരൻ്റെ ഭാഷയിൽ വിവേക്കുകയാണെങ്കിൽ വിലാസവിന്യാസ ക്രമമാണ് വൃത്തി. പേജ് 371. ഭരതാഭിപ്രായത്തിൽ രസാനുഗുണ നാട്യ വ്യാപാരങ്ങളാണ് വൃത്തികൾ. നാട്യത്തിലെ സാത്വികവും വാചികവും ആംഗികവുമായ ചേഷ്ടകളെ വർഗീകരിക്കുന്നതിനാണ് ഭരതൻ വൃത്തികളെ ആശ്രയിക്കുന്നത്. കൈശികി, സാത്വതി, ആരഭടി, ഭാരതി എന്നിങ്ങനെ 4 നാട്യവൃത്തികൾ. ഈ പേരുകൾക്ക് ദേശപ്പേരുകളോട് ബന്ധം വ്യക്തമാണ്. കൈശികിക്ക് കൈശികത്തോടും സാത്വിക്ക് സാത്വത്തോടും ആരഭടിക്ക് ആരഭടത്തോടും ഭാരതിക്ക് കുരുക്ഷേത്രത്തോടും ബന്ധമുണ്ട്. കൈശികി സൗന്ദര്യത്തിൻ്റെയും സാത്വതി മനസ്സിൻ്റെയും ആരഭടി ശരീരത്തിൻ്റെയും ഭാരതി വാക്കിൻ്റെയും വൃത്തികളാണ്. ഇവയിൽ വാക്വൃത്തിയായ ഭാരതിക്ക് മാത്രമേ രീതി എന്ന പരികൽപ്പനയെ ഏതെങ്കിലും നിലയിൽ സമീപിക്കാനെങ്കിലും കഴിയുന്നുള്ളൂ. എന്നിരുന്നാലും പൊതുവേ പറയുമ്പോൾ ഒന്ന് സമ്മതിക്കണം. പ്രവൃത്തി, വൃത്തി എന്നീ നാട്യശാസ്ത്ര പരികൽപ്പനകളിൽ രീതി ചിന്തയുടെ അസ്ഫുട സ്ഫുരണങ്ങളുണ്ട്. എല്ലാത്തരം അനുഭാവവിഷ്കാരങ്ങളും ഒരേ രീതിയിലായിരിക്കരുതെന്ന അവബോധം പ്രസ്തുത പരികൽപ്പനകളുടെ അന്തർധാരയാണ്. എങ്കിലും വേഷവിന്യാസ ക്രമമോ വിലാസവിന്യാസ ക്രമമോ അല്ല രീതി. പ്രവൃത്തിയും വൃത്തിയും നാട്യത്തെ മാത്രം സ്പർശിക്കുന്ന കാര്യങ്ങളാണ്. അവയിൽ ക്രമത്തെപ്പറ്റിയുള്ള ബോധം സ്പന്ദിക്കുന്നുണ്ട്. ക്രമം വ്യവസ്ഥയാണ്, രീതിയാകട്ടെ ഭാഷയെ മാത്രം നോക്കുന്നു. വചനവിന്യാസ ക്രമം എന്നാണ് രീതിയെ രാജശേഖരൻ വിശേഷിപ്പിക്കുന്നത്. അത് വൃത്തിപ്രവൃത്തികളിൽ നിന്ന് വിഭിന്നമായ ഒരു പരികൽപ്പനയാണെന്ന് സ്ഥാപിക്കാൻ രാജശേഖരൻ്റെ നിർവചനം മാത്രം മതിയാകും. പക്ഷേ പിൽക്കാലത്ത് ചില ആലങ്കാരികന്മാർ രീതിയെ കുറിക്കുന്നതിന് വൃത്തിശബ്ദം തന്നെ ഉപയോഗിക്കുകയുണ്ടായി. അത്തരം സന്ദർഭങ്ങളിൽ രീതിയുടെ പര്യായമായി മാത്രമേ വൃത്തിയെ കാണേണ്ടതുള്ളൂ. ഭരതൻ്റെ വൃത്തിയെ നാം അപ്പോൾ സ്മരിക്കരുത്. ഉദാഹരണത്തിന് രുദ്രാടലങ്കാരം നോക്കുക. സമാസവതി, അസമാസാവതി എന്നിങ്ങനെ രണ്ട് വൃത്തികളെ പറ്റിയാണ് രുദ്രടൻ പറയുന്നത്. അവിടെ വൃത്തി എന്നാൽ രീതി എന്ന് മാത്രമാണ് അർത്ഥം. വൃത്തിർനിയതേ വർഗണതോ രസവിഷയോ വ്യാപാര എന്ന് വൃത്തിയെ നിർവചിക്കുന്ന മമ്മടനെ സംബന്ധിച്ചും രീതി തന്നെയാണത്. ഉദ്ഭടനാകട്ടെ വൃത്യനു പ്രാസത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴാണ് പരുഷ, ഉപനാഗരിക, ഗ്രാമ്യ എന്നീ പേരുകൾ പറയുന്നത്. അനുപ്രാസ ഭേദങ്ങളാണവ. മമ്മടനും ഉദ്ഭടനും വർണ്ണങ്ങളെയാണ് ആധാരമാക്കുന്നതെന്നും അവരുടെ വൃത്തി ചർച്ച ഒരർത്ഥത്തിൽ ശബ്ദാലങ്കാര ചർച്ചയാണെന്നും വേണമെങ്കിൽ വാദിക്കാം. വർണ്ണങ്ങൾ ചേർന്ന് വാക്കും വാക്കുകൾ ചേർന്ന് വാക്യവും ഉണ്ടാകുന്നുവെന്ന കാര്യം ഏതു നിലത്തിലെഴുത്താശാനും അറിയാവുന്നതേയുള്ളൂ. അതിനാൽ വിശേഷവർണ്ണ സംവിധാനത്തെക്കുറിച്ചുള്ള ചർച്ച ആത്യന്തികമായി പദരചനയെക്കുറിച്ചുള്ള ചർച്ച തന്നെയായി തീരുമെന്ന തീർച്ചയാണ്. അതേസമയം വൃത്യാനുപ്രാസവും മറ്റും ശബ്ദാലങ്കാരങ്ങളാണെന്ന സത്യം അവശേഷിക്കുകയും ചെയ്യുന്നു. പേജ് 372. രസപോഷകമായി തിരഞ്ഞെടുത്താണ് വൃത്താനുപ്രാസം രീതിയുടെ അടിത്തറ പണിയുന്നത്. ഡ്രിപ്പ് ഡ്രോപ്പ്, ഡ്രിപ്പ് ഡ്രോപ്പ്, ഡ്രോപ്പ് 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 എന്ന് TS എലിയട്ട് എഴുതുന്നുണ്ടല്ലോ. ഇവിടെ അനുപ്രാസം അനുപ്രാസത്തിൽ ശമിക്കുന്നില്ല, അനുഭവത്തിൻ്റെ ഊടും പാവുമായി തീരുന്നു. അതിനു പകരം കുന്ദസുന്ദര തന്തമെന്നോ മറ്റോ എഴുതുമ്പോൾ അനുപ്രാസം അനാവശ്യമായി മുക്കുപണ്ഡം മാത്രമായി തീരുകയാണെന്ന് ചെയ്യുന്നത്. സൗന്ദര്യം അലങ്കാര എന്ന ലക്ഷണപ്രകാരം അത് അലങ്കാരമാവുകയില്ല. രീതി സിദ്ധാന്തത്തിൻ്റെ പ്രതിഷ്ഠാപകൻ വാമനനാണ്. പൂർവസൂരികൾ നടന്നുപോയ ഒറ്റയടിപ്പാതയെ രാജവീതിയാക്കി മാറ്റുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. AD 7 നൂറ്റാണ്ടുകാരനായ ബാണഭട്ടൻ്റെ ഹർഷചരിതം നോക്കുക. കാവ്യരചനയിലെ ദേശാസ്പദ വ്യതിയാനികളെക്കുറിച്ച് അദ്ദേഹം ഇപ്രകാരമാണ് പ്രസ്താവിക്കുന്നത്. ശ്ലേഷപ്രായ മുദീചേഷ്യോ പ്രതിശേഷ്യ സ്വാർത്ഥമാത്രകം ഉത്പ്രേക്ഷ ദാക്ഷിണാത്യകേഷു ഗൗഡേശ്വ ക്ഷരഡംബര. കാവ്യഭാഷാ ചിന്തയിലേക്ക് മൂന്ന് ദിക്കുകളെയും ഒരു ദേശത്തെയുമാണ് ഈ ശ്ലോകം കൊണ്ടുവരുന്നത്. ദാക്ഷിണാദ്യത്തിന് വൈദർഭമെന്നും പേരും ഗൗഡഭാഷയ്ക്ക് ഗൗഡീയമെന്ന പേരും ഭാമഹൻ്റെ കാലമായപ്പോഴേക്കും പ്രചാരം നേടിക്കഴിഞ്ഞിരുന്നുവെന്ന് വേണം മനസ്സിലാക്കുക. പക്ഷേ ഇത്തരം സ്വപ്നകൾ അപ്രസക്തമാണെന്ന പക്ഷം ഭാമഹന് ഉണ്ടായിരുന്നു. ഗൗഡീയ മിതത്തേതു വൈദർഭഭി കിം പൃഥക് ഗതാനുഗതി ന്യായ നന്യായകേ മതേമാംസം മമേധാസം. എന്നാൽ അക്കാലത്ത് വൈദർഭം ഒന്നാന്തരമെന്നും ഗൗഡീയം താണതരമെന്നും പണ്ഡിതന്മാർ കരുതിയിരിക്കുന്നതിന് ഭാമഹലങ്കാരം തെളിവ് തരുന്നു. ഈ സാമാന്യ അഭിപ്രായത്തെ ശരിക്ക് കിഴുക്കു വിടുന്നുണ്ട് ഭാമഹൻ. അഗ്രാമ്യവും അർത്ഥ്യവും അലങ്കാര വിഭൂഷണിതവും ന്യായവും അനുകൂലവുമായ എന്നാൽ ഗൗഡീയവും അഭികാമ്യവുമാണെന്നും ഇത്തരം ഗുണങ്ങളുടെ അഭാവത്തിൽ വൈദർഭ്യവും അനഭികാമ്യവുമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. രീതി എന്ന സ്വപ്നയ്ക്കു പകരം മാർഗമെന്ന സ്വപ്നയാണ് ദണ്ഡി സ്വീകരിച്ചിരിക്കുന്നത്. പദ്ധതി, വർത്മാവ് എന്നീ വാക്കുകളും രീതി പര്യായങ്ങൾ എന്ന നിലയിൽ കാവ്യദർശത്തിൽ കടന്നു വരുന്നുണ്ട്. പേജ് 373. കവിതയിൽ അനേകം മാർഗങ്ങളുണ്ട്. അവയിൽ തന്നെ അനേകം പ്രഭേദങ്ങളുമുണ്ട്. എങ്കിലും അവയിൽ പ്രസ്ഫുടാന്തരങ്ങളോട് കൂടിയ രണ്ടു മാർഗങ്ങളെ നിർവചനീയമായുള്ളൂ എന്നതാണ് ദണ്ഡിയുടെ നിലപാട്. അവ വൈവിധ്യവും ഗൗഡീയവുമാണെന്ന് അദ്ദേഹം വിധിക്കുന്നു.